വെള്ളം ശൈലജയോട് പറഞ്ഞത്. വെള്ളം എന്തൊക്കെ കൊണ്ടുവന്നു? ശൈലജ അറപ്പോടെ ഓർത്തു. അടുക്കളയോട് ചേർന്ന് പോകുന്ന വെള്ളച്ചാല് കവിഞ്ഞ് വെള്ളം അടുക്കളവാതിൽക്കെത്തി. കറുത്തു കുറുകിയ വെള്ളം കണ്ട് അവൾക്ക് ഓക്കാനം വന്നു. ചീഞ്ഞുപൊന്തിയ മാംസാവശിഷ്ടങ്ങളുടെ ഒരു തീർത്ത് ഓളങ്ങൾക്കിടയിൽ കിടന്ന് കളിയാടി. അസഹ്യമായ ദുർഗന്ധം പൊങ്ങി. പച്ച നിറമുള്ള വലിയ മണിയനീച്ചുകൾ അതിനു മുകളിൽ വട്ടമിട്ട് മൂളിപ്പറന്നു. എന്ത് പണ്ടാറാത്? അമ്മ മൂക്കുപൊത്തി. ചി പോ പോ. ശൈലജ ഒരു മുളങ്കമ്പെടുത്ത് അതിനെ തള്ളി നീക്കി. അല്പം നീങ്ങിപ്പോയെങ്കിലും ശൈലജയുടെ കണ്ണിൻ്റെ വെട്ടത്ത് തന്നെ അത് കിടന്ന് കളിച്ചു. വെള്ളത്തിന് ഒഴുക്കുണ്ടായിരുന്നില്ല. ചത്തതും ചീഞ്ഞതും രോഗം പരത്തുന്നതും ഈച്ചയാർക്കുന്നതുമൊക്കെ ഒഴുകി നീങ്ങാനാവാതെ കെട്ടിക്കിടന്നു. അടുക്കളവാതിൽ തുറക്കാൻ വയ്യാതായി. രാവും പകലും ദുർഗന്ധത്തിൽ മുങ്ങി. കണ്ണിനു മുന്നിൽ അസുഖകരമായ കാഴ്ചകൾ മാത്രമായി. ചില ദിവസങ്ങളിൽ വെള്ളം കുറച്ചൊന്ന് ഇറങ്ങി നിന്നു. അന്ന് മുറ്റം മുഴുവൻ കറുത്തു കുറുകിയ ചെളി കെട്ടിക്കിടന്നു. ദുർഗന്ധം ഇരട്ടിയായി. നോക്കുന്നിടത്തൊക്കെ ചത്തുകീർത്ത പ്ലാസ്റ്റിക് കൂടുകൾ പൊന്തിക്കിടന്നു. അവയ്ക്കുമീതെ ഈച്ചകളും കൊതുകുകളും ആർത്തു. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ കഴിയാത്ത അമ്മ ആ വെള്ളത്തിലും ചെളിയിലും ഇറങ്ങി നടന്ന് ഓരോ പണിയെടുത്തുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ കയ്യും കാലും ചൊറിഞ്ഞ് ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പകല് മുഴുവനും ആ വൃത്തികെട്ട വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്തപ്പിയിട്ടല്ലേ അനുഭവിച്ചോ? ശൈലജ ദേഷ്യപ്പെട്ടു. ഭ ചവറെ, ഞാനും നിന്റെ പോലെ പെട്ടീരെ മുകളിൽ കയറി കാലും പൊക്കിയിരുന്ന ആരാണ്ടീ തിന്നാനുണ്ടാക്കി തരിക? എനിക്ക് തിന്നണ്ട. ഓക്കാനം വന്നിട്ട് മനുഷ്യന് വെള്ളം ഇറക്കാൻ കൂടി പറ്റുന്നില്ല, എന്നിട്ടല്ലേ തിന്നല്. സത്യമായിരുന്നു. പലപ്പോഴും ശൈലജ പട്ടിണി തന്നെയാണ്. മുന്നിലിരിക്കുന്ന ഭക്ഷണത്തെ അറപ്പോടെ നോക്കി അവൾ തിരിഞ്ഞു നടക്കും. പനമ്പുതട്ടിയുടെ കിടിവാതിൽ പൊക്കി വെച്ച് അവൾ വെള്ളച്ചാലിലേക്ക് നോക്കിയിരിക്കും. കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളവും വെയിലും പച്ചയും നിറഞ്ഞു നിന്ന ഒരു ലോകമുണ്ടായിരുന്നു. ആകാശവിധാനം താഴേക്കിറങ്ങി വരാൻ കൊതിച്ചിരുന്നൊരു ലോകം. തെളിവെള്ളത്തിൽ മേഘങ്ങളായ മേഘങ്ങളൊക്കെയും പ്രതിബിംബിച്ചു കിടന്നു. ശൈലജയുടെ പാദസരങ്ങൾ വെള്ളച്ചാലിനെ എപ്പോഴും പൊട്ടിച്ചിരിപ്പിച്ചു. കാശപ്പുല്ലുകൾ കാറ്റിലാടി ശൈലജയുടെ സ്വപ്നങ്ങൾക്ക് ചിറകു കൊടുത്തു. പൂപ്പരത്തികളുടെ ഇളം മഞ്ഞ പൂക്കൾ വെള്ളത്തിൽ വീണൊഴുകിപ്പോയി. പിന്നെയാണ് ചക്കം കണ്ടത്തുകാരൻ ചന്ദ്രമോഹൻ വന്ന് കൈപിടിച്ചത്. ജീവിതം ശൈലജയ്ക്ക് ആകെ അറപ്പായി. അച്ഛൻ എവിടെന്നോ വലിയ കല്ലുകൾ താങ്ങിപ്പിടിച്ചുകൊണ്ടുവന്ന് മുറ്റത്തിട്ടു കൊടുത്തു ശൈലജയ്ക്ക് ചവിട്ടി നടക്കാൻ. പിന്നെ മഹാറാണിയല്ലേ മഹാറാണി, അമ്മ ദേഷ്യപ്പെട്ടു. കല്ലുകൾക്ക് വീതയും പെരുവിരൽ കുത്തിയാണ് ശൈലജ നടന്നത്. അവഗണിതയും അപമാനിതയുമായി വെള്ളം കല്ലുകൾക്ക് ചുറ്റും കറുത്തു പതഞ്ഞു കിടന്നു. ശൈലജ, നീരോട്ടങ്ങളെപ്പറ്റി തീരെ അറിവില്ലാത്തവളെ പോലെ നീ പെരുമാറുന്നു, വെള്ളം അവളോട് പറഞ്ഞു. എന്നാൽ വിരൽത്തുമ്പ് പോലും വെള്ളത്തിൽ തട്ടാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ശൈലജ നടന്നു. വെള്ളം പിന്നാലെ ചെന്നു. നിന്റെ ഹൃദയത്തോട് ചോദിക്ക്, ഞരമ്പുകളോട് ചോദിക്ക്, ഉദരത്തോടും ശ്വാസകോശങ്ങളോടും ചോദിക്ക്. അകത്തും പുറത്തും നിന്നെ കഴുകി വെടുപ്പാക്കിക്കൊണ്ട് സദാ ചുറ്റിത്തിരിയുന്നത് ആരാണെന്ന് ശൈലജയ്ക്കതറിയാം. അവൾക്കതിന് നന്ദിയുണ്ട്. എനിക്ക് അറച്ചിട്ട് വയ്യ, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. എന്നെ എന്തിനറക്കുന്നു? ഞാൻ സ്വയം അഴുക്കല്ലെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ അഴുക്കുകളെ ഒഴുക്കിക്കൊണ്ടു പോകുന്നു, തോട്ടിയും തൂപ്പുകാരിയും പോലെ. എന്നെ തടഞ്ഞു നിർത്തിയതെന്തിന്? എന്റെ വഴിമുടക്കിയതെന്തിന്? പോകുന്ന പോക്കിൽ പുല്ലുപുഷ്പാദികളെ നനച്ചും പോഷിപ്പിച്ചും കഴുകി വെടുപ്പാക്കിയും ഞാനങ്ങനെ ചുറ്റിത്തിരിഞ്ഞേനെ. മണ്ണിൽ നിന്ന് മാനത്തേക്ക്, മാനത്ത് നിന്ന് താഴേക്ക്, മണ്ണിലൂടെ അരിച്ചിറങ്ങി ഭൂഗർഭത്തിലേക്ക്, വേരിലൂടെ പിടിച്ചു കയറി ഇലകളുടെ തുമ്പിലേക്ക്, കൈക്കൂമ്പിളിലെടുത്ത് നീ കുടിക്കുമ്പോൾ നിന്നിലേക്ക്, നിന്നിൽ നിന്ന് പിന്നെയും മണ്ണിലേക്ക്. സഞ്ചാരി, ഒരു നിമിഷം ഒന്നിളവേൽക്കൂ, കാറ്റ് എന്നോട് പറയാറുണ്ട്. ഞാനെങ്ങനെ ഇളവേൽക്കും? പ്രാണസഞ്ചാരമല്ലേ ഞാൻ? ഞാൻ ഒഴുക്കു നിർത്തിയാൽ പ്രാണൻ നിലയ്ക്കും, നിനക്കതറിയാമല്ലോ ശൈലജ. ശൈലജയ്ക്ക് കാലിടറി. അച്ഛൻ കൊണ്ടുവന്നിട്ട കല്ലിന്മേൽ നിന്ന് തെന്നി അവൾ മലിനജനത്തിൽ കാൽകുത്തി. അവൾക്കൊരു കറുത്ത പാദസരം കിട്ടി. ഉപ്പുകാറ്റ്. ഉപ്പുകാറ്റ് വീശിക്കൊണ്ടിരുന്നു. നക്ഷത്രക്കണ്ടലുകളുടെ വനം നിശബ്ദമായി. രാത്രി കനത്തു തുടങ്ങി. തണുപ്പ് കഠിനമായി. എല്ലാ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒളിവിൽ പോയി. കത്തിച്ചു വെച്ച ഒരു കമ്പിരാന്തലിൻ്റെ ചുറ്റും അവർ കുറച്ചുപേർ കുഞ്ഞിമാധുവിന് കൂട്ടിരുന്നു. ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ ഒടിച്ചുകൂട്ടി അവർ തീയിട്ടു. ചെറുതും വലുതുമായ നിശാശലഭങ്ങളും ചെറുപ്രാണികളും വെളിച്ചത്തിനു ചുറ്റിലും പാറിക്കളിച്ചു. പൊന്മണിയും ദിനകരനും നഗരത്തിലേക്ക് പോയിരുന്നു. അവർ അഡ്വക്കേറ്റ് ഗ്രേസ് ചാലിയെ കാണും.
കുഞ്ഞിമാധുവിൻ്റെ കാര്യം പറയും. പടിഞ്ഞാറേ താഴത്ത് ജീവിതം
കുഞ്ഞിമാധുവിൻ്റെ കാര്യം പറയും. പടിഞ്ഞാറേ താഴത്ത് ജീവിതം ദുസ്സഹമാക്കിയ നീർത്തടം നികത്തലിനെ പറ്റി സംസാരിക്കും. പിറ്റേന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞാണ് സ്ത്രീകളൊക്കെ തിരിച്ചുപോയത്. ആരൊക്കെ നിർബന്ധിച്ചിട്ടും കുഞ്ഞിമാധു തന്നെ പറഞ്ഞിട്ടും കാർത്യായനിയും ദേവകിയും തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. ഞങ്ങളുടെ പ്രാണൻ പറിച്ചെടുത്തിട്ട് പോവാനാ നിങ്ങൾ പറയണേ? അവർ ക്ഷുഭിതരായി. കുഞ്ഞിമാധുവിനോടൊപ്പം അവരും പട്ടിണി കിടന്നു. പച്ചവെള്ളം മാത്രം കുടിച്ചു. എൻ്റെ തമ്പുരാനെ, എൻ്റെ തമ്പുരാനെ, തമ്പുരാനെ, അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാ എൻ്റെ കുഞ്ഞിമാധു നീ ഈ കൊലച്ചത് ചെയ്യണേ? അവർ കരഞ്ഞു. പിന്നെ ഉറക്കം തൂങ്ങി. ഉറക്കം ഞെട്ടുമ്പോൾ വീണ്ടും കരഞ്ഞു. എൻ്റെ തമ്പുരാനെ. കുഞ്ഞിമാധു അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഉറങ്ങാതെ ഉലയാതെ കുത്തിയിരുന്നു. കുഞ്ഞിമാധു പഴയ ബണ്ണ, അതിൻ്റെ ഉറപ്പ് ഒന്ന് വേറെയാ, ശങ്കരൻ പറഞ്ഞു. നേരമേറെ കഴിഞ്ഞപ്പോൾ ശങ്കരനും വേലായുധനും തീയിൻ്റെ അടുത്ത് ചുരുണ്ടുകൂടി. നിങ്ങളും ഒന്ന് കണ്ണടച്ചോ. പിള്ളേരെ, ഉറങ്ങാതെ കുത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി കുഞ്ഞിമാധു വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കടവത്ത് വന്ന പൊന്മണിയോടും ദിനകരനോടുമൊപ്പം അഡ്വക്കേറ്റ് ഗ്രേസ് ചാരിയും ഉണ്ടായിരുന്നു. രണ്ടു മൂന്ന് പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു. അതുവരെ ഉള്ളതുപോലെയല്ല സംഗതി, കളിതമാശയല്ല എന്ന് പലർക്കും തോന്നിത്തുടങ്ങി. വഴിയിലുടനീളം ഓരോരുത്തരായി അവരോടൊപ്പം കൂടി. നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലെത്തുമ്പോഴേക്കും ദേശത്തെ ആണും പെണ്ണും കുട്ടിയുമൊക്കെ ചേർന്ന് വലിയൊരാൾപ്പടമായി, ഐ റിപ്പീറ്റ്, വലിയൊരാൾക്കൂട്ടമായി അത് മാറിയിരുന്നു. പച്ചവള നക്ഷത്രക്കണ്ടലുകളുടെ വനത്തിൽ പച്ച ഞണ്ടുകളുണ്ട്. ദേശത്ത് വേറെ എവിടെയും പച്ച നിറമുള്ള ഞണ്ടുകളെ കണ്ടിട്ടില്ല. ഞണ്ടുകൾ മാത്രമല്ല, പച്ചത്തവളകളും പച്ച ശലഭങ്ങളുമുണ്ട്. പുൽച്ചാടികൾ, പച്ചക്കാളകൾ, പച്ചിലപ്പാമ്പുകൾ കാറ്റിനും പച്ച നിറം തന്നെ. അതുകൊണ്ട് നക്ഷത്രക്കണ്ടലുകളുടെ കാടിനെ പച്ചക്കാട് എന്ന് വിളിച്ചിരുന്നു. ദേശത്തെ ചുറ്റി വളഞ്ഞു കിടക്കുന്നതിനാൽ അതിനെ പച്ചവള എന്നും വിളിച്ചിരുന്നു. അകത്ത് സ്വർണ്ണനൂലോടുന്ന പച്ചക്കുപ്പിവള പോലെ അന്തിവെയിലിൽ നക്ഷത്രക്കണ്ടലുകളുടെ കാട് തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു വൈകുന്നേരം കുമാരൻ അവിടെ എത്തി. ഉപ്പുകാറ്റ് വീശിക്കൊണ്ടിരുന്നു. കുമാരൻ നാവു നീട്ടി ചുണ്ടു നുണഞ്ഞു. നേർത്ത ഉപ്പുരസം. കുമാരൻ പുഞ്ചിരിച്ചു. ആളും ബഹളവും ഒഴിഞ്ഞ് നക്ഷത്രവനം ഇപ്പോൾ ശാന്തമായിട്ടേയുള്ളൂ. തെല്ലു മുമ്പാണ് ശവം പോലെ മരവിച്ച കുഞ്ഞിമാധുവിനെ ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോയത്. ആളുകളുടെ വരവും പോക്കും ബഹളവും വരവും പോക്കും ബഹളവുമായിട്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം രാവും പകലും ഒരുപോലെ നക്ഷത്രക്കടലുകളുടെ വനം അസ്വസ്ഥമായിരുന്നു. ഇപ്പോൾ ഒരിടവേളയാണ്, എല്ലാം ശാന്തം. ടെൻറ്റിലുള്ളവർ കുമാരനെ അറിയിച്ചു. കുമാരന് ഒരു വക ബഹളവും ഇഷ്ടമല്ല. പാലം കടന്ന് പുതിയ താർ റോഡിലൂടെ ഒറ്റയ്ക്ക് കാറോടിച്ചാണ് കുമാരൻ വന്നത്. പൊന്നമ്പലത്തിലെ പ്രസാദവും കൊണ്ട് അമ്പുവും ചില ചെറുപ്പക്കാരും കുമാരനെ കാണാൻ വന്നിരുന്നു. കുമാരൻ ഏകാന്തനായി നിന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് അവർ കണ്ടു. പച്ചവള അല്ലേ? ചുറ്റും നോക്കി കുമാരൻ ചോദിച്ചു. അമ്പു അഭിമാനത്തോടെ നക്ഷത്രക്കണ്ടലുകളുടെ കാട്ടിലേക്ക് നോക്കി. ചെറുപ്പക്കാർ തലയാട്ടി. ദേശത്തിൻ്റെ അഭിമാനമാണ് പച്ചവള. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പച്ചവള ഇതിനേക്കാളേറെ എത്ര ഭംഗിയുള്ളതായിരുന്നെന്നോ. ഒക്കെ പോയി. കുമാരൻ നെടുവീർപ്പിട്ടു. പ്രസാദം നെറ്റിയിലും തെണ്ടക്കുഴിയിലും, പ്രസാദം നെറ്റിയിലും തൊണ്ടക്കുഴിയിലും തൊട്ടുകൊണ്ട് അയാൾ പ്രകാശൻ്റെ തോളിൽ കൈയിട്ടു. പ്രകാശൻ ആകെ കോരിത്തരിച്ചു. എന്നാ നമുക്ക് വള പൊട്ടിക്കല്ലേ പ്രകാശ? കുമാരൻ ചോദിച്ചു. ഒന്ന് വിളറിയെങ്കിലും പ്രകാശൻ ചിരിച്ചു. കുമാരേട്ടൻ പറഞ്ഞാൽ മതി, കത്തിക്കടാ. ആകെ വെള്ളല്ലേ കുമാരേട്ടാ, കത്തുവോ? പ്രകാശൻ ചോദിച്ചു. വെള്ളം കത്തിച്ച് വെളിച്ചമുണ്ടാക്കുന്നവനാണ്ടാം. ഐ റിപ്പീറ്റ്, വെള്ളം കത്തിച്ച് വെളിച്ചമുണ്ടാക്കുന്നവനാണ്ടാ കുമാരൻ. കുമാരൻ ചിരിച്ചു. രണ്ടു കൈയും പൊക്കിപ്പിടിച്ച് അയാൾ കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ. നക്ഷത്രങ്ങൾ പൊട്ടിച്ചു തരുന്നത് പോലെ പെട്ടെന്ന് ഭൂമി ഇരുട്ടിലാണ്ടു പോവുകയാണുണ്ടായത്. ഒരു നിമിഷത്തിന് ശേഷം വലിയൊരു ഹുങ്കാരത്തോടെ കാട് കത്തി. കൂറ്റൻ തീജ്വാലകൾ ആകാശത്തേക്ക് പൊന്തി. വെള്ളം തിളച്ചുമറിഞ്ഞു. രക്ഷപ്പെടാൻ പിടഞ്ഞോടിയ പച്ചഞ്ഞണ്ടുകളും തവളകളും വെന്തുമരിച്ചു. ഇന്ന് രാത്രി തന്നെ മണ്ണടിച്ചോട്ടെ. കുമാരൻ പറഞ്ഞു. ചെറുപ്പക്കാർ മുഖം വിളറി നിന്നു.